സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുമ്പായി ഈ ഗാനം ശ്രദ്ധിക്കുക.
യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിലുള്ള താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. വിശുദ്ധ ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവരെ ഏറ്റവും അധികം ആകർഷിക്കുന്നതും സ്വാധീനിക്കുന്നതും സങ്കീർത്തനങ്ങളാണ്. അതിൻ്റെ കാരണം സങ്കീർത്തനങ്ങൾ ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ്. സങ്കീർത്തനങ്ങളിൽ തന്നെ 23-ാം സങ്കീർത്തനമാണ് മനുഷ്യ ഹൃദയങ്ങളെ അധികമായി കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അതിൻ്റെ കാരണം? ഒരുപക്ഷെ പല കാരണങ്ങളും കണ്ടേക്കാം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രധാന കാരണം അതിൽ ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്താം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ ഒരിക്കലും ഭൗതിക ജീവിതം അല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം ഏതവസരത്തിലും ഭൗതിക ജീവിതത്തിന് അവസാനം വരാം. അതിനാൽ അതൊരിക്കലും പൂർണ്ണമാക്കപ്പെടുന്നില്ല. എന്നാൽ ഭൗതിക ജീവിതം ആത്മാവാകുന്ന കർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ആത്മീക ജീവിതമായി രൂപാന്തരപ്പെടുന്നു. അപ്പോഴാണ് ജീവിതത്തിന് പൂർണ്ണത കൈവരുന്നത്. ആ ആത്മീക ജീവിതം ഈ ലോക ജീവിതത്തെ താണ്ടി നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ആത്മീക ജീവിതത്തെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ 6 അവസ്ഥകൾ 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. പലപ്പോഴും 23-ാം സങ്കീർത്തനത്തിന്റെ കേവലമായ പാരായണം പോലും നമ്മുടെ ഹൃദയത്തിന് ചൈതന്യം പകരാറും. എന്നാൽ അതിലുപരി ആ വചനത്തിന്റെ വിശകലനം നമ്മുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിലെ 6 വാക്യങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ 6 അവസ്ഥകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതിനാൽ ആ 6 അവസ്ഥകൾ ഇന്ന് രാത്രി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 23-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം, 2-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച, 3-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതി, 4-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ, 5-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീക സംതൃപ്തി, ഒടുവിൽ 6-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ പരിസമാപ്തി അഥവാ നിത്യതയിലേക്കുള്ള പ്രവേശനം. 1-ാം വാക്യത്തിലാണ് നാം ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭം കാണുന്നത്. ആ ആരംഭം ഒരു ഏറ്റുപറച്ചിലിൽ നിന്നാണ്, സ്വയം മനസ്സിലാക്കുന്നതിൽ നിന്നുള്ള ഒരാരംഭമാണ്. പാപനിമിത്തം ഞാനൊരു കാണാതെ പോയ ആളാകുന്നുവെന്നും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന നല്ല ഇടയനായ ക്രിസ്തുവിൽ വിശ്വാസം എനിക്കൊരു പുതുജീവിതം നൽകുന്നുവെന്നും ഗ്രഹിച്ച് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുക, അതാകുന്നു യഹോവ എൻ്റെ ഇടയൻ എന്ന ഏറ്റുപറച്ചിൽ നാം കാണുന്നു. എൻ്റേതെന്ന അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയുന്ന ഒരു ഉടമ്പടി ക്രിസ്തുവുമായി ഓരോരുത്തർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ ഇടയൻ എന്നേറ്റുപറയുവാൻ കഴിയുകയുള്ളൂ. എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന പരാമർശം പ്രധാനമായും ഊന്നൽ നൽകുന്നത് എൻ്റെ ആത്മീക ആവശ്യങ്ങൾക്ക് മുട്ടുണ്ടാകയില്ല എന്ന അർത്ഥത്തിൽ ആണ്. എനിക്ക് ഭൗതികമായ ആവശ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഭൗതികമായ മുഖാന്തരങ്ങളിലൂടെ അത് പരിഹരിക്കപ്പെട്ടു എന്ന് വരാം. എന്നാൽ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത ആത്മീക ആവശ്യങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി വിശുദ്ധമായ രക്തം ചൊരിയപ്പെടണമായിരുന്നു. അത് നിവർത്തിക്കുവാൻ മനുഷ്യനായ ആർക്കും കഴിയുമായിരുന്നില്ല. എൻ്റെ മരണം മാറി എനിക്ക് ദൈവിക ജീവൻ നൽകുവാൻ പാപമില്ലാത്തൊരുവന്റെ മരണം അനിവാര്യമായിരുന്നു. അതാരാലും സാധ്യമാകുമായിരുന്നില്ല. ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ, അവൻ എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ, അവന്റെ രക്തം എൻ പേർക്ക് ചിന്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും വെളിച്ചം കാണുകയില്ലായിരുന്നു. എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയില്ലായിരുന്നു. എൻ്റെ ന്യായവിധി ഒഴികപ്പെടുകയും ചെയ്യാതെ ഞാൻ നിത്യ നരകത്തിൽ പതിക്കുമായിരുന്നു. എന്നാൽ ക്രിസ്തു എൻ്റെ ഇടയനാകിയാൽ ഇനി എനിക്ക് ആത്മീക ആവശ്യങ്ങൾക്ക് ഒരിക്കലും മുട്ടുണ്ടാകേ. അതിനാൽ ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കുന്നു. ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കുന്നു. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അത് വളരേണ്ടതായിട്ടിരിക്കുന്നു. ആ അവസ്ഥയാണ് 23-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. ക്രൂശിൽ ആരംഭിക്കുന്ന ജീവിതം വചനത്തിലൂടെ വളരേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ അനുഭവങ്ങളെ പാടെ നിഷേധിക്കുന്നില്ല. എന്നാൽ ഒരു സത്യം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ക്രൂശിൽ ആരംഭിക്കുന്ന ജീവിതം വളരേണ്ടത് അനുഭവത്തിലൂടെയല്ല, പകരം വചനത്തിലൂടെയാണ്. അനേകരുടെ പരാജയം അവർ വചനത്തിലൂടെ വളരുന്നില്ല എന്നുള്ളതാണ്. ഈ വാക്യത്തിൽ വചനത്തെ വിശേഷിപ്പിക്കുന്നത് രണ്ട് നിലയിലാണ്. ഒന്ന്, പച്ചയായ പുൽപ്പുറങ്ങൾ. രണ്ട്, സ്വസ്ഥതയുള്ള വെള്ളം. ദൈവത്തിന്റെ വചനം പച്ചയായ പുൽപ്പുറങ്ങളാണ്. പുൽപ്പുറങ്ങൾ എന്ന ബഹുവചന രൂപം. ഒരു പുൽപ്പുറമല്ല, ആശങ്കയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്ത വിധം 66 പുൽപ്പുറങ്ങൾ ഒരു വിശ്വാസിയുടെ വളർച്ചയ്ക്ക് സമൃദ്ധിയായി ദൈവം ഒരുക്കിയിരിക്കുന്നു. അത് ധാരാളമായിട്ടുണ്ട് എന്ന് തന്നെയല്ല, അത് വാടാത്ത പുൽപ്പുറങ്ങളാകുന്നു, പഴമേശാത്ത പുൽപ്പുറങ്ങളും ആകുന്നു. ഹെറഡോട്ടസിന്റെ യാത്രാ വിവരണങ്ങൾ വായിച്ചപ്പോൾ പലപ്പോഴും വളരെ പഴയ ഒരു ചരിത്രത്തിലൂടെ ഞാൻ കടന്നുപോകുന്നതായി തോന്നിയിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങൾ അതിനും എത്രയോ മുന്നമേ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള സംഭവങ്ങളാണ്. ബൈബിളിൽ അത് എത്രയോ പ്രാവശ്യം വായിച്ചാലും ഒരിക്കലും അതിൽ പഴമ തോന്നാറില്ല, പകരം ഓരോ പ്രാവശ്യവും പുതുമകളോടെ അത് നമ്മുടെ ഹൃദയത്തോട് സംവാദിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നും അതിന്റെ പുതിയ നിലയിൽ അനേകരോട് ചോദിക്കപ്പെടുന്നു. ഒരിക്കലും അതിൽ പഴമ കണ്ടെത്തുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം അതിനൊരിക്കലും പഴമയേശാറില്ല. ആ വാടാത്ത പുൽപ്പുറങ്ങളാണ് വിശ്വാസിയുടെ വളർച്ചയ്ക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത്. അത് വാടാത്തതും പഴകിപ്പോകാത്തതും എന്ന് മാത്രമല്ല സമൃദ്ധവും ആകുന്നു. ഈ ഭാഗത്ത് കാണുന്ന വചനത്തിന്റെ 2-ാമത്തെ പരാമർശം അത് സ്വസ്ഥമായ വെള്ളം എന്നാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സന്നിവേശമായ ദൈവത്തിന്റെ വചനം ജീവജലമാണ്, അത് സ്വസ്ഥമായ വെള്ളമാണ്, അതിനാൽ സ്വസ്ഥത നൽകുന്ന വെള്ളവുമാണ്. സമാധാനത്തിൽ നിന്നേ സമാധാനം ഉണ്ടാകുകയുള്ളൂ, സന്തോഷത്തിൽ നിന്നേ സന്തോഷം ഉണ്ടാകുകയുള്ളൂ. സ്വസ്ഥമായ ദൈവത്തിന്റെ വചനം മാത്രമേ നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത നൽകുകയുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞു, ലോകം നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ പിന്നെയും താഴ്ത്തി. ഭൗതികത കൊണ്ട് ജനത്തെ നിറയ്ക്കാം, പക്ഷേ ആത്മാവ് തൃപ്തിപ്പെടുകയില്ല. അതിന്റെ വചനത്തിലേക്ക് നാം മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. വചനമാകുന്ന ജീവജലം പാനം ചെയ്യണം. അതിൽ നിന്ന് മാത്രമേ നിത്യ ജീവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കണം. ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കുകയും അത് വചനത്താൽ വളരേണ്ടതും ആവശ്യമായിരിക്കും. 3-ാമതായി, ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതി. 23-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കുന്നു, വചനത്തിലൂടെ വളരുന്നു, അത് ക്രിസ്തുവിന്റെ നീതിപാതകളിൽ പുരോഗമിക്കുന്നു. എങ്ങനെ പുരോഗമിക്കുന്നു? തണുപ്പിക്കപ്പെട്ട പ്രാണനുമായി, സ്വതന്ത്രമാക്കപ്പെട്ട പ്രാണനുമായി, മടക്കി കിട്ടിയ പ്രാണനുമായി ക്രിസ്തീയ ജീവിതം പുരോഗമിക്കുന്നു. നരകത്തിന്റെ ചൂടിൽ കിടന്ന എന്റെ പ്രാണൻ ഇന്ന് ജീവജലത്താൽ തണുപ്പിക്കപ്പെട്ടിരിക്കുന്നു. സാത്താന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്ന എന്റെ പ്രാണൻ ഇന്ന് ആത്മാവിനാൽ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. നിത്യ മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന എന്റെ പ്രാണൻ ദൈവപുത്രൻ മടക്കി നൽകിയിരിക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടതെങ്കിലും ക്രൂശിൽ ഞാൻ കണ്ടെത്തിയ എന്റെ പ്രാണൻ, എന്റെ ജീവൻ, അതുമായി ഞാൻ ഇന്ന് നീതിപാതകളിലൂടെ മുന്നേറുന്നു. എന്തിനു വേണ്ടി? നീതി ഫലം നിറഞ്ഞ നടപ്പിനായി, ക്രിസ്തീയ ജീവിതത്തിന്റെ പുരോഗതിക്കായി. ഞാൻ എന്റെ പാതയിലാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ലക്ഷ്യത്തിലെത്തുമ്പോൾ ആർക്കറിയാം? എന്നാൽ ഞാൻ നടക്കുന്നത് ക്രിസ്തുവിന്റെ പാതയിലാണെങ്കിൽ എന്റെ ലക്ഷ്യം സുനിശ്ചിതമായിരിക്കും, എന്റെ ദൗത്യം പരാജയപ്പെടുകയില്ല. ദൈവമേ, നിന്റെ നാമനിമിത്തം നിന്റെ പാതകളിലൂടെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കണമേ. പുരോഗമനപരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം ഇതാ: വിശുദ്ധമായ നടപ്പിൽ, നീതിഫലം നിറഞ്ഞ നടപ്പിൽ, സ്വയത്തോടും കുടുംബത്തോടും ദൈവസഭയോടും സുവിശേഷത്തിനായി ലോകത്തോടുമുള്ള കടപ്പാടുകൾ നിറവേറപ്പെടും, ക്രിസ്തീയ ജീവിതം പുരോഗമിക്കും. 4-ാമതായി, ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ. 1-ാം വാക്യത്തിൽ ക്രൂശിൽ ആരംഭിക്കുന്ന ക്രിസ്തീയ ജീവിതം, 2-ാം വാക്യത്തിൽ വചനത്തിലൂടെ വളരുന്ന ക്രിസ്തീയ ജീവിതം, 3-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം നീതിപാതകളിലൂടെ പുരോഗമിക്കുന്ന ക്രിസ്തീയ ജീവിതം. എന്നാൽ 4-ാം വാക്യത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ നാം കാണും. ഒരുപക്ഷെ നാം ആഗ്രഹിക്കാത്ത പ്രതിസന്ധികൾ, പക്ഷേ അതൊഴിവാക്കാനാവാത്തതാകും. കൂരിരുളെന്നും മരണനിഴലെന്നും ഈ ഭാഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ രണ്ട് വശങ്ങളും ഒന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണനിഴൽ, ഒരു വിശ്വാസി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് കാണുന്നത്? ഒരു അവിശ്വാസി മരണനിഴലിൽ കാണുന്നത് നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും നരകാഗ്നിയുടെ ജ്വാലകൾ അവനെ വിഴുങ്ങുവാൻ തുടങ്ങുന്നതുമാണ്. ആ കാഴ്ച ഭയാനകമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രാപിക്കാത്തതിനാൽ കൈവന്ന ദുരന്തം, ഞാൻ താൻ ആശ്രയിച്ചതെല്ലാം വ്യാജമായിരുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന നിമിഷം, ഇതാണ് അവിശ്വാസി മരണനിഴലിൽ കാണുന്നത്. എന്നാൽ ഒരു വിശ്വാസിക്ക് മരണനിഴലിൽ നിത്യതയുടെ സ്വർഗീയ ദർശനമാണ് ലഭിക്കുന്നത്. അത് കാണുന്നവൻ ഭാഗ്യവാനാണ്. ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നിരവധി ഘട്ടങ്ങൾ തരണം ചെയ്യുവാൻ അനുവദിക്കപ്പെടുന്ന വിശ്വാസി, നീ ക്ഷീണിച്ചു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അനുഗ്രഹീത ദൈവദാസനായ വില്യം ഗ്രണൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കഷ്ടതകളുടെ വേളകളിൽ ദാനമായി ലഭിക്കുന്ന സ്വർഗീയ കൃപയാണ് ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും ആസ്വാദ്യകരമാക്കുന്നത്. അതെത്രയോ വാസ്തവമാണ്. നോക്കുക, അവർ ഉപയോഗിച്ചിരിക്കുന്ന നിഴൽ എന്ന വാക്ക്, അവിശ്വാസിക്ക് മരണം ഒരു യാഥാർത്ഥ്യമാണ്, ന്യായവിധിയുടെ യാഥാർത്ഥ്യം. എന്നാൽ വിശ്വാസിക്ക് അത് നിഴൽ മാത്രമാണ്. വാളിന്റെ നിഴലിന് യാതൊന്നിനെയും മുറിവേൽപ്പിക്കുവാൻ കഴിയുകയില്ല. തീയുടെ നിഴലിന് യാതൊന്നിനെയും ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം അത് നിഴൽ മാത്രമാണ്. അല്ലയോ വിശ്വാസി, നീ യാഥാർത്ഥ്യം തിരിച്ചറിയുക. ക്രൂശിൽ ആരംഭിച്ച നിന്റെ ജീവിതത്തിൽ നിന്ന് മരണം മാറിപ്പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. നീ മരണത്തിന്റെ നിഴൽ കണ്ടേക്കാം, എന്നാൽ മരണത്തിന് നിന്റെ മേൽ ഒരവകാശവുമില്ല. അത് നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. കാരണം നിന്റെ രക്ഷിതാവ് മരണത്തെ തന്റെ മരണത്തിൽ ആവഹിച്ചു കഴിഞ്ഞു. അതിനാൽ നിഴൽ കണ്ട് നീ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഹാർവേ എന്ന കർത്തദാസൻ മരണക്കിടക്കയിലായപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവം അരികെ നിൽക്കുന്നവരോട് പ്രസ്താവിക്കപ്പെട്ടു. അതിങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിക്കും ഞാൻ മരണനിഴലിലും ഇരുളിലുമാണ്. ഒരളവോളം അത് ശരിയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, മരണത്തിന്റെ ഈ നിഴലിലും ഞാൻ കാണുന്നത് ഇരുളല്ല, വെളിച്ചം മാത്രമാണ്. കാരണം വെളിച്ചമായ ക്രിസ്തു എന്റെ അരികിൽ നിൽക്കുന്നു. ഈ ഭാഗ്യ പദവി ഒരു വിശ്വാസിക്ക് മാത്രമേ അനുഭവമാകുകയുള്ളൂ. അതുകൊണ്ടാണ് മീക പ്രവാചകൻ പറഞ്ഞത്, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമാകുന്നുവെന്ന്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികൾ, കൂരിരുൾ, താഴ്വരകൾ അനുവദിക്കപ്പെട്ടത് മാത്രമാണ്. പലപ്പോഴും വിശ്വാസിക്ക് ദൈവം അനുവദിക്കുന്നതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, സ്വപരിശോധനയ്ക്കായി കഷ്ടത ദൈവം അനുവദിച്ചു എന്ന് പറയാം. രണ്ട്, മറ്റുള്ളവരെ ആശ്വസിപ്പാനുള്ള യോഗ്യത പ്രാപിക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിച്ചു എന്ന് പറയാം. മൂന്നാമതായി, ദൈവ ശക്തി അനുഭവിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടതകൾ അനുവദിച്ചു എന്ന് പറയാം. നാലാമതായി, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ദൈവസഭയ്ക്ക് വേണ്ടി ഉണ്ടാകുവാൻ ചില കഷ്ടതകളെ നാം നേരിട്ടേ മതിയാകുകയുള്ളൂ. വീണ്ടും ലോകം കൈപ്പായിരിക്കുവാൻ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളുടെ മിസ്രയീം അടിമ ജീവിതത്തെ പറ്റി നാം വായിക്കും. അവിടെ ഫറവോൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ കൈപ്പാക്കി എന്ന പരാമർശം ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇസ്രായേൽ ജനം ഒരു വിടുതലും കനാൻ ദേശത്തിലേക്കുള്ള പുറപ്പാടും അധികമായി കാംക്ഷിച്ചത്. പലപ്പോഴും ലൗകിക ജീവിതത്തിന്റെ സുഖത്തിൽ മുങ്ങിപ്പോകുന്ന വിശ്വാസിക്ക് അവന്റെ ജീവിതം കഷ്ടതകളാൽ കൈപ്പാക്കുന്നു. അപ്പോഴാണ് അവൻ വരുവാനുള്ള ദൈവരാജ്യത്തിന്റെ മഹത്വം അധികമായി കാംക്ഷിക്കുന്നത്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിലെ കൂരിരുൾ വേളകൾ ദൈവം അനുവദിക്കുന്നു. അതിന് ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട്. ഈ ഭാഗത്തിന്റെ ഒടുവിലായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആറാമതായി, ദൈവിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുവാനും ചിലപ്പോൾ ഈ പ്രതിസന്ധികൾ നമ്മെ സഹായിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ ആരംഭ താളുകളിൽ തന്റെ നിരപരാധിത്വത്തിലും നിഷ്കളങ്കതയിലും താൻ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളുടെ വിവരണമുണ്ട്. എന്നാൽ 38-ാം അധ്യായം വരുമ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ ഇയ്യോബിനെ പ്രത്യക്ഷനായി എന്ന് നാം വായിക്കുന്നു. കഷ്ടതകളുടെ ഒടുവിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു ദർശനം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ക്രിസ്തുവിന്റെ ദർശനം തന്റെ ഭക്തന്മാർ അത് തീർച്ചയായിട്ടും പ്രാപിക്കും. അപ്പോൾ ഇയ്യോബ് പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു എന്നാണ്. കൂരിരുൾ താഴ്വരയിൽ ലഭിക്കുന്ന ദൈവിക ദർശനം, ദൈവിക പരിജ്ഞാനം അത് അത്ഭുതകരം തന്നെയായിരിക്കും. കൂരിരുൾ താഴ്വര, അതിന്റെ മൂന്നാമത്തെ വിശദീകരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കും. കൂരിരുൾ താഴ്വര യഥാർത്ഥമായി അത് കണ്ടത് ആരാണ്? ആരാണ് അത് യഥാർത്ഥമായി കണ്ടത്? മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. അതേപോലെ ഒരു ഇരുൾ ആരും കണ്ടിട്ടില്ല. ആ ഇരുളിലാണ് ദൈവപുത്രൻ ലോകത്തിന്റെ പാപം ചുമന്നൊഴിച്ചത്. ആ ഇരുളിലാണ് ദൈവപുത്രൻ ദൈവിക ക്രോധാജ്ഞയിൽ വെന്തരിഞ്ഞത്. ഇരുളും തീയും നരകത്തിന്റെ രണ്ടനുഭവങ്ങൾ പാപിക്ക് പകരക്കാരനായി ദൈവപുത്രൻ അനുഭവിച്ചു തീർത്തത് ഈ ഇരുളിലാണ്. ആ ഇരുളിൽ ക്രിസ്തു കടന്നുപോയ കഷ്ടാനുഭവങ്ങളുടെ ആഴങ്ങൾ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയുകയില്ല, അത് രേഖയാക്കിയിട്ടുമില്ല. ആ ഇരുൾ കണ്ട ക്രിസ്തു പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ഞാൻ കൂരിരുൾ കണ്ടതുകൊണ്ട് നിന്റെ ഇരുൾ ഞാൻ വെളിച്ചമാക്കും, ഞാൻ നിന്റെ ദീപത്തെ കത്തിക്കും, ഞാൻ നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും, നീ ഒരനർത്ഥവും ഭയപ്പെടേണ്ടതില്ല, കാരണം ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. കൂരിരുൾ താഴ്വരയിൽ കൂടി നീ നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി പറയാം, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കുന്നു, ക്രിസ്തീയ ജീവിതം വചനത്താൽ വളരുന്നു, ക്രിസ്തീയ ജീവിതം നീതിപാതകളിൽ പുരോഗമിക്കുന്നു, ക്രിസ്തീയ ജീവിതം പ്രതിസന്ധികളെ താണ്ടി മുന്നേറും. അടുത്തത് അഞ്ചാമത്തെ ഭാഗം, ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീക സംതൃപ്തി. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് തരണം ചെയ്തു കഴിയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീക സംതൃപ്തി നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആരാണ് എന്റെ ശത്രുക്കൾ? ഒരിക്കലും ലൗകികമായ ശത്രുക്കളല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, പകരം എന്റെ ശത്രുവായ സാത്താൻ. എന്റെ ശത്രുവായ സാത്താനും അവന്റെ അനുചരന്മാരും, ആ നിലയിൽ അവനാണ് എന്റെ ശത്രു. ഒരു കാലത്ത് ഞാൻ അവന്റെ പാളയത്തിലെ അംഗമായിരുന്നു, ഒരു കാലത്ത് ഞാൻ അവന്റെ മേശയിൽ ലൗകിക സുഖഭോഗങ്ങൾ അത് ആവോളം അത് ആസ്വദിച്ച് അത് രസിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. അവൻ എന്നെ പാപത്തിന്റെ ഇമ്പകരമായ വിരുന്നശാലയിൽ അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, അവന്റെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി, അവന്റേതാക്കി എന്നെ ആ വിധത്തിൽ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ യഥാർത്ഥമായി ഇന്ന് എന്റെ ശത്രുക്കൾ കാണുകയെ കർത്താവ് എനിക്ക് ആത്മീകമായ വിരുന്നൊരുക്കിയിരിക്കുന്നു. ഈ വിരുന്ന് യേശു ക്രിസ്തു എന്റെ ശത്രുവായ സാത്താൻ കാണുകയെ ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്തിനു ശേഷം ഞാൻ നിത്യമായ നരകത്തിൽ അവനോടുകൂടെ തീ ഭക്ഷിക്കേണ്ടവനായിരുന്നു. നരകത്തിലെ തീ നിത്യത മുഴുവനും ഭക്ഷിക്കേണ്ടവനായ എന്നെ ക്രിസ്തു ആ പാതാള ഗോപുരത്തിലേക്ക് കടന്നു വന്ന് സാത്താന്റെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് തന്റെ മേശയിൽ ഒരു അംഗമാക്കി തീർത്തു. ഇന്ന് അവന്റെ മേശയിലെ പങ്കാളിത്തം, ആ വിരുന്നുശാലയിലെ പങ്കാളിത്തം, ആ ആത്മീക സംതൃപ്തി, ശത്രുക്കൾ കാണുകയെ വിരുന്നൊരുക്കുന്ന ക്രിസ്തു ഇന്ന് എന്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നു. അവിടെ തന്നെ മറ്റൊരു ഭാഗവുമുള്ളത്, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. യഹൂദ സ്നേഹത്തിന്റെ ഏറ്റവും തീവ്രമായ പ്രകടനമാണ് തന്റെ അതിഥി, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ വ്യക്തിയെ, അതിഥിയെ അവന്റെ തലയിൽ എണ്ണ പൂശുക അല്ലെങ്കിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നീതിമാനെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ പോലെയാണ്, അതെന്റെ തല വിലക്കാതിരിക്കട്ടെ. അതിന്റെ അർത്ഥം നീതിമാനെ ശാസിക്കുന്നത് അവന്റെ സ്നേഹത്തിൽ നിന്നാണ്, അതൊരിക്കലും എന്റെ തല വിലക്കാതിരിക്കട്ടെ. ഇവിടെ പറയുന്നത് യഹൂദ സ്നേഹത്തിന്റെ ഏറ്റവും തീവ്രമായ പാരമ്യമായ സ്നേഹത്തിന്റെ പ്രകടനം, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഏത് വിശ്വാസിയും അനുഭവിക്കുന്ന ക്രിസ്തീയ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും പാരമ്യമുള്ള സ്നേഹമാണ്. ആ സ്നേഹമാണ് ക്രൂശിൽ നാം ദർശിക്കുന്നത്, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കർത്താവ്. ക്രിസ്തീയ ജീവിതത്തിലെ വിവിധ വശങ്ങൾ 23-ാം സങ്കീർത്തനത്തിൽ എത്ര മനോഹരമായിട്ടാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ക്രൂശിൽ ആരംഭിക്കുന്നു, ക്രിസ്തീയ ജീവിതം അത് വചനത്തിലൂടെ വളരുന്നു, ക്രിസ്തീയ ജീവിതം അത് പൂർണ്ണമായ ആത്മീക പുരോഗതി നയിക്കുവാൻ ദൈവത്തിന്റെ നീതിപാതകളിലൂടെ മുന്നേറുന്നു. അതേസമയം അത് പ്രതിസന്ധികളെ നേരിടുകയും അതിനെ ദൈവകൃപയാൽ അതിജീവിക്കുകയും ചെയ്യുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ അത് ആത്മീക സംതൃപ്തി പൂർണ്ണമായി പ്രാപിക്കുന്നു. ഇത് ഏറ്റവും മനോഹരമായ അനുഗ്രഹീതമായ ഒരു ജീവിതമാണെന്ന് 23-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ ഈ 5 അവസ്ഥകൾക്ക് ശേഷം 6-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ ഏറ്റവും സമുന്നതമായ ഒരു തലത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് നമ്മെ ദൈവാത്മാവ് കൊണ്ടുവരുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ പരിസമാപ്തി, ക്രിസ്തീയ ജീവിതത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. അനുഗ്രഹീതമായ ഒരു തുടക്കമാണ്, അനുഗ്രഹീതമായ ഒരു തുടക്കം, നിത്യതയുടെ തുടക്കം. നിത്യതയുടെ കവാടങ്ങൾ അത് തുറക്കപ്പെടുമ്പോൾ ആ ആരംഭമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലൗകികമായ പരിസമാപ്തി എന്ന് പറയുന്നത്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും അവിടെ നാം കാണുന്നത്. ഭൗതിക ജീവിതമായ ആയുസ്, ആ ആയുസിന്റെ എല്ലാ കാലത്തും നന്മയും കരുണയും പിന്തുടരും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ. നന്മയില്ലാത്ത ലോകത്തിൽ നന്മ നൽകുന്ന ദൈവം, കരുണയറ്റ ലോകത്തിൽ കരുണ നൽകുന്ന ദൈവം, അതെന്റെ ആയുസ് മുഴുവനും ഞാൻ പ്രാപിക്കും. അതിന്റെ ആശയം, ഈ ആയുസ്സിൽ നന്മയല്ലാത്ത അനുഭവങ്ങൾ ഒരുപക്ഷെ എന്നെ നേരിട്ടുവെന്ന് വരാം, ഈ ആയുസ്സിൽ കരുണയറ്റ അനുഭവങ്ങൾ ലൗകികമായി ഭൗതികമായി എന്നെ നേരിട്ടുവെന്ന് വരാം. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും ഈ ആയുസ്സിൽ തന്നെ ഞാൻ ദൈവത്തിന്റെ കൃപ പ്രാപിക്കും, ഈ ആയുസ്സിൽ തന്നെ ദൈവികമായ അനുഗ്രഹം ഞാൻ പ്രാപിക്കും, ഈ ആയുസ്സിൽ തന്നെ ദൈവികമായ നന്മയും ദൈവികമായ കരുണയും എന്നെ പിന്തുടരും. ഈ ആയുസ് മാറിയാലോ ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ എന്നുമെന്നേക്കും വസിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പഴയ നിയമ പശ്ചാത്തലത്തിൽ ദാവീദിന് അത്രമാത്രമേ പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. തന്റെ ഏറ്റവും വലിയൊരു ആകാംക്ഷയാണ്, തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുക എന്നുള്ളത്. എന്നാൽ പുതിയ നിയമ വെളിച്ചത്തിൽ കുറെ കൂടെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിലെ 66 പുസ്തകങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം, അതിന്റെ അവസാനത്തെ താളുകളിൽ സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം ഏറ്റവും ഒടുവിലായി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: മന്ദിരം അവിടെ കണ്ടില്ല, ദൈവം താൻ തന്നെ മന്ദിരമായിരിക്കുന്നു, ആലയമായിരിക്കുന്നു. വെളിച്ചം അവിടെ കണ്ടില്ല, ദൈവം താൻ തന്നെ വെളിച്ചമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നാം എത്തിച്ചേരുവാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത്. ക്രൂശിൽ ആരംഭിക്കുന്ന ഒരു ജീവിതം എത്തിച്ചേരുന്നത് ദൈവം താൻ തന്നെ ആലയമായിരിക്കുന്ന, കർത്താവ് താൻ തന്നെ മന്ദിരമായിരിക്കുന്ന, കർത്താവ് താൻ തന്നെ വെളിച്ചമായിരിക്കുന്ന ആ ഒരു ലോകത്തിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. പഴയ നിയമ കാലയളവിൽ ദൈവഭക്തനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, ഞാൻ കർത്താവിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. തന്റെ ഏറ്റവും ഏറ്റവും അധികമായ ഒരു ആഗ്രഹം അതായിരുന്നു, ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ പൊരുളായി സംഭവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒരു വസ്തുത എന്ന് പറയുന്നത്, ഞാൻ കർത്താവാകുന്ന ആലയത്തിൽ സദാകാലവും വസിക്കുവാൻ പോകുന്നു, ഞാൻ കർത്താവാകുന്ന ആലയത്തിൽ നിത്യത മുഴുവൻ വസിക്കുവാൻ പോകുന്നു, ഇനി എനിക്കൊരു അവസാനം ഉണ്ടാകുകയില്ല. ഈ പുതിയ നിയമ യാഥാർത്ഥ്യം ഒരു പുതിയ നിയമ ഭക്തന് 23 സങ്കീർത്തനം അതിന്റെ അവസാന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റുപറയുവാൻ കഴിയും. ഞാൻ കർത്താവാകുന്ന ആലയത്തിലേക്കാണ് എത്തിച്ചേരുവാൻ പോകുന്നത്, ഞാൻ അവിടെയാണ് വസിക്കുവാൻ പോകുന്നത്. കാരണം എന്റെ ഹൃദയം യേശു ക്രിസ്തുവിന്റെ ആലയമായി തീർന്നതിനാൽ, അവൻ എന്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ, ഞാൻ അവൻ ആലയമാകുന്ന നിത്യതയിലേക്ക് ഇതാ ഞാൻ പ്രവേശിക്കുവാൻ പോകുന്നു. ആ മന്ദിരത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സദാകാലം എന്നുള്ളതാണ്. ബൈബിളിൽ രണ്ട് വാക്ക് വളരെ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വാക്കാണ്. ഒന്ന് നിത്യത എന്നും രണ്ട് സദാകാലവും, അല്ലെങ്കിൽ ഇറ്റേണൽ എന്നും എവർ ലാസ്റ്റിംഗും എന്നുമുള്ള രണ്ട് വാക്കുകൾ. നിത്യത എന്നുള്ള വാക്ക് ദൈവത്തിന്റെ കാലഗണനയാണ്. ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല, അതാണ് നിത്യത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം നിത്യതയിലേക്ക് പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റില്ലെങ്കിലും നാം ദൈവത്തിന്റെ നിത്യതയിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത അത് സദാകാലത്തേക്കുമുള്ളതാണ്. കാരണം സദാകാലം എന്നുള്ള വാക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു ആരംഭമുണ്ട്, എന്നാൽ അവസാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നാം ദൈവത്തിന്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. ഇവിടെ സൂക്ഷ്മമായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സദാകാലം എന്നുള്ള വാക്കാണ്. അതിന്റെ കാരണം യേശു ക്രിസ്തുവിൽ ഒരാരംഭമിടുന്നവന് മാത്രമേ ക്രിസ്തുവിലൂടെ അവസാനമില്ലാത്ത ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിൽ ഒരാരംഭമിടാത്ത ആർക്കും, ക്രൂശിൽ ആരംഭിക്കാത്ത ആർക്കും, യഹോവയുടെ ഇടയനാകുന്നുവെന്ന് അതരം കൊണ്ട് ഏറ്റുപറയാത്ത ആർക്കും യഹോവയുടെ ആലയത്തിൽ സദാകാലവും വസിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ സദാകാലം വസിക്കണമെങ്കിൽ ക്രൂശിൽ ആരംഭമിടുക, ദൈവപുത്രനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായിക്കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെ ആരംഭിക്കുന്ന ഒരു ജീവിതം ദൈവത്തിന്റെ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഈ വാക്യത്തോട് അനുബന്ധിച്ച് ഏറ്റുപറയുവാൻ കഴിയുന്നത്, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ നിത്യത മുഴുവനും സദാകാലത്തേക്കും ഞാൻ വസിക്കും, കാരണം എന്റെ ജീവിതം ക്രിസ്തുവിൽ ഞാൻ ആരംഭിച്ചിരിക്കുന്നു, ഞാൻ സദാകാലത്തേക്കും അവിടെ വസിക്കും, യാതൊരുവിധ സംശയവുമില്ല. 23 സങ്കീർത്തനം 1 വാക്യം, നമ്മെ തേടി ലോകത്തിലേക്ക് കടന്നു വന്ന് പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് പാപിയായ മനുഷ്യനെ, തെറ്റിപ്പോയ ആടിന് സമമായ ആ മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന സ്നേഹനിധിയായ കർത്താവ് നല്ലിടയനായ ക്രിസ്തു. 23 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, ആ വിശ്വാസിയെ തന്റെ ഭക്തനെ സ്വർഗത്തിലേക്ക് നിത്യതയിലേക്ക് എന്തേക്കുമായി വഴി നടത്തുന്ന നല്ല കർത്താവ്. ഏറ്റവും നല്ല പരിസമാപ്തിയാണ് ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതം. 23 സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനോടുള്ള ഏറ്റുപറച്ചിലോടുകൂടെ ക്രൂശിൽ അത് ആരംഭിക്കുകയും അതോടൊന്നിച്ച് അത് വചനത്താൽ വളരുകയും അതോടൊന്നിച്ച് അത് നീതിപാതകളിൽ പുരോഗമിക്കുകയും അതിനുശേഷം ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളെ അത് നേരിടുകയും ക്രിസ്തുവിൽ അതിനെ അതിജീവിക്കുകയും ചെയ്യുകയും അതിനുശേഷം ക്രിസ്തീയ ജീവിതത്തിലെ ആത്മീകമായ സംതൃപ്തി ഈ ആയുസ് മുഴുവനും അത് അനുഭവിച്ചതിനു ശേഷം ദൈവത്തിന്റെ ആലയത്തിൽ നിത്യതയിൽ കർത്താവാകുന്ന ആ ആലയത്തിൽ തന്നെ സ്വർഗീയമായ മഹത്വത്തിൽ അവസാനിക്കാത്ത ഘടികാരത്തിന് ഒരിക്കലും സ്ഥാനമില്ലാത്ത ആ യുഗത്തിലേക്ക് സകല സ്വർഗീയ സൗഭാഗ്യങ്ങളിലൂടെ പ്രവേശിക്കും ഈ മനോഹരമായ വിശ്വാസ ജീവിത ചക്രം, ക്രിസ്തീയ ജീവിത ചക്രം. അതിന്റെ സമ്പൂർണതയിൽ 23 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സങ്കീർത്തനം അതേറ്റുപറയുന്നവനും അത് പാലിക്കുന്നവനും ഇതിൽ അനുഭവമുള്ളവനും ഭാഗ്യം. ക്രിസ്തുവിനായി ഹൃദയം സമർപ്പിക്കപ്പെട്ടവർക്ക് ജീവിതം ഒരിക്കലും അവസാനിക്കാത്തതായിരിക്കും, അത് സ്വർഗീയവുമായിരിക്കും. ദൈവമേ വാക്കുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാ
കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാ
തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാ രാജരാജനേശുവോടു കൂടെ വാഴുമേ. പുത്തനാമെരുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ശോഭയാലൻ നല്ല ലീരുൾ മാറിടും നീതിയും അനീതിയും അങ്ങില്ല ലേശവും
സന്തോഷ ശോഭനം ആ നല്ല നാളുകളിൽ
ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ.
ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശു രാജൻ ഭൂമിൽ വാഴുമ്പോ. ുശലേമിലെത്തും കാലമൊത്തുമ്പോൾ ഇത്തരയും ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ശുദ്ധ പാതയിൽ നടന്നിടും വിശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും
ഉല്ലാസ ഘോഷമാ സിയോനിൽ വന്നിടും.
ദുഃഖം നടുവേർപ്പും സർവവും തീർന്നിടും
നിത്യനിത്യ നിത്യ സന്തോഷം ശിരസിൽ ഭാവിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും കുത്തനാമേരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇത്തരയിൽ വേദമെല്ലാം മാഞ്ഞു പോകുന്നേ.